ആ പാവ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നുവെന്ന് മലയാള സിനിമ അന്വേഷിച്ചില്ല ഫദ്ജൻ. മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുക്കളിൽ ആദ്യ സൂപ്പർതാരമായിരുന്നു ഡെന്നിസ് ജോസഫ്. പ്രിയ ഡെന്നിസ് ജോസഫ് നമ്മെ വിട്ടുപോകുന്നതിന് ഏതാണ്ട് 10 ദിവസം മുമ്പ് പങ്കുവച്ച വാട്സപ്പ് ചിത്രവും ഒപ്പം ഒരു അടിക്കുറിപ്പും ഉണ്ട്. ഈ പരാക്രമികളെ ഓർമ്മയുണ്ടോ? ഈ പ്രയോഗം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറെ നേരം ചിരിച്ചുപോയി. അത് ജോഷിയും ഞാനും ഡെന്നീസുമായിരുന്നു. ആ ചങ്ങാതി അങ്ങനെയാണ് മുഖപക്ഷം നോക്കാതെ മനസ്സിൽ വരുന്നത് വെട്ടിത്തുറന്ന് പറയും. എന്റെ വിരലുകൾക്കിടയിൽ പുകയാതെ നിൽക്കുന്ന 555 സിഗരറ്റ് കണ്ട് അനവധി ആൾക്കാർ വിളിക്കുകയുണ്ടായി. അപ്പോൾ പണ്ട് പുകവലിക്കാരനായിരുന്നു അല്ലേ? സത്യത്തിൽ ഡെന്നീസിന്റെ പോക്കറ്റിലെ പാക്കറ്റിൽ നിന്ന് അനുവാദമില്ലാതെ കരസ്ഥമാക്കിയ ഒരു സിഗരറ്റ് ആയിരുന്നു അത്. അതിൽ കുത്തി നിറച്ച ടുബാക്കോ കത്തുന്നതിന് മുമ്പുള്ള ഗന്ധത്തിന് ഒരു മാസ്മലികത അനുഭവപ്പെടുമായിരുന്നു. അത്രയുള്ളൂ, പുകവലി എനിക്ക് ശീലമായിരുന്നില്ല. പിൽക്കാലത്ത് എല്ലാം ഉപേക്ഷിച്ച് ഒരു സാത്വികൻ ഡെന്നീസും ആയിട്ടായിരുന്നു എനിക്ക് കൂടുതൽ ചങ്ങാത്തം. വരുംകാലത്തിന് ഇങ്ങനെയൊരു സ്ക്രീൻ റൈറ്ററുടെ പിറവി ഉണ്ടാവില്ല. 30 വയസ്സിന് മുമ്പേ മലയാള സിനിമയിൽ പിറക്കുന്ന സിനിമകളുടെ ഛായാചിത്രം മാറ്റിക്കുറിച്ചു അയാൾ. ഞാൻ ചോദിച്ചിട്ടുണ്ട് എപ്പോഴോ, ഡെന്നീസെ നമുക്ക് ചേർന്നൊരു സിനിമ ചെയ്യണം. ഉത്തരം മുഖത്തടിക്കും പോലെ വന്നു. അസാധ്യം, താൻ വേറെ ലെവലാണ്, നമ്മൾ ഒത്തുചേർന്നാൽ ഭൂകമ്പം ഉറപ്പ്. അത് അദ്ദേഹത്തിന്റെ പച്ചയായ ഭാഷയാണ്. എന്നോട് സഹകരിക്കാനുള്ള ഇഷ്ടക്കേടുകൊണ്ടോ ഒഴിവാക്കാനോ ഒന്നുമായിരുന്നില്ല. എന്റെ ചിന്തകളെ എന്നും 1000 നാവുകളോടെ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. ഐയർ ദി ഗ്രേറ്റിനെ ഒരു അത്ഭുതമായി പറയാറുണ്ടായിരുന്നു. മലയാള സിനിമയിലെ 2 മഹാരഥന്മാരുടെ വ്യത്യസ്ത സിനിമകൾ മുഴുവനും തന്നെ ഡെന്നീസിന്റെ സംഭാവനകളായിരുന്നില്ലേ? ഉപേക്ഷിച്ച് തള്ളിയ മൂലക്കല്ലിനെ സ്വർണഗോപുരം ആക്കാൻ ന്യൂഡൽഹിക്ക് കഴിഞ്ഞു. വിൻസെന്റ് തോമസിനെ മലയാളിയുടെ ചക്രവർത്തിയാക്കി. എത്രയെത്ര വ്യത്യസ്ത കഥകൾ ഇവർക്കായി ജനിച്ചു. എന്നിട്ടുമെന്തേ അയാൾ അന്തർമുഖനായി? സിനിമാലോകം കണ്ടെത്തേണ്ട ഉത്തരമാണ്. വിഴുങ്ങിയാൽ തൊണ്ടയിൽ മുഴക്കുന്ന സിനിമകളുടെ പുറകെ ഫാഷൻ പരേഡ് നടത്തുന്ന ഹീറോ സങ്കല്പത്തോടെ ആ മഹാരഥൻ വിഘടിച്ചിരിക്കാം. അവസാന ഘട്ടത്തിൽ എപ്പോഴോ ഒരു ഓട്ടോറിക്ഷയിൽ പ്രൊഡ്യൂസർ തോമസൺ ഗ്രൂപ്പിലെ ബാബുവിന്റെ വീട്ടിൽ ഡെന്നീസ് പോവുകയുണ്ടായി. മകളുടെ അഡ്മിഷൻ റെക്കമെൻഡേഷനുമായി മടക്കം ഓട്ടോറിക്ഷയിൽ കയറുന്നത് കണ്ട് കാർ വിട്ടുതരാം എന്ന് ബാബു പറഞ്ഞപ്പോൾ ഡെന്നീസ് ചിരിച്ചുകൊണ്ട്, ഞാൻ ഓട്ടോയിൽ വന്നു, ഓട്ടോയിൽ പോട്ടെ, ഞാനിപ്പോൾ സാധാരണക്കാരനാണ്. ഡെന്നീസിന്റെ മരണശേഷം ബാബു എന്നോട് ഇത് പങ്കുവച്ചപ്പോൾ മനസ്സിലൊരു ഭാരം തോന്നി. ആ പാവം മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നുവെന്ന് മലയാള സിനിമ അന്വേഷിച്ചില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ മരിച്ചു എന്ന് അന്വേഷിക്കുന്നു. എന്തൊരു വിരോധാഭാസം! ആ നല്ല മനുഷ്യൻ ഉയരങ്ങളിലെ സ്വർഗത്തിലേക്ക് ചിറകടിച്ചു. ഡെന്നീസ് ജോസഫിന്റെ അകാല വിയോഗം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. വളർച്ചയിലും തളർച്ചയിലും എന്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹോദര തുല്യനായ സുഹൃത്ത് ഇപ്പോഴില്ല. എഴുതിയതും സംവിധാനം ചെയ്തതുമായ എല്ലാ സിനിമകളിലൂടെയും അദ്ദേഹം ഓർമ്മിക്കപ്പെടും. നിത്യശാന്തി നേരുന്നു മമ്മൂട്ടി. എന്റെ പ്രിയപ്പെട്ട ഡെന്നീസിനു വേണ്ടി ഈ വരികൾ കുറിക്കുമ്പോൾ ഓർമ്മകൾ ക്രമം തെറ്റി വന്ന് കൈകൾ പിടിച്ചു മാറ്റുന്നത് പോലെയാണ് തോന്നുന്നത്. തിരക്കഥാലോകത്തെ രാജാവായിരുന്നു ഡെന്നീസ്. ആ രാജാവിന്റെ മക്കളായി പിറന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഈ ഞാനും. സൗമ്യമായ പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു വെച്ച തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരുന്ന സ്നേഹമായിരുന്നു ഡെന്നീസ്. വെള്ളിത്തിരകളെ ത്രസിപ്പിക്കുന്ന എത്രയെത്ര ചടുലം കഥകൾ, വികാര വിക്ഷോഭങ്ങളുടെ തിരകൾ ഇളകിമറിയുന്ന സന്ദർഭങ്ങൾ, രൗദ്രത്തിന്റെ തീയും പ്രണയത്തിന്റെ മധുരവും വേദനയുടെ കണ്ണീരുപ്പും നിറഞ്ഞ സംഭാഷണങ്ങൾ, ആർദ്രബന്ധങ്ങളുടെ കഥകൾ തൊട്ട് അധോലോകങ്ങളുടെ കുടിപ്പകകൾ വരെ.